എബ്രായ ലേഖനം 6:11 വാക്യമാണ് ഈ സമാപന സന്ദേശത്തിന് വേണ്ടി കർത്താവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. എബ്രായ ലേഖനം 6:11 വാക്യം, എന്നാൽ നിങ്ങൾ പൂർണ്ണ എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്തമേശയിൽ പങ്കെടുക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ, അവരാൽ സ്പർശിക്കപ്പെടുവാൻ സഹായിച്ചതുകൊണ്ട് നന്ദി. ഈ കോൺഫറൻസിന് വേണ്ടി അധ്വാനിച്ചതിനെ സന്തോഷിക്കുവാൻ അവസരം നൽകുന്ന സ്തോത്രം. ഈ വചനത്താൽ ഞാൻ വീണ്ടും ആരംഭവും അവസാനവും ഇതാണ് ഈ ചെറിയ സന്ദേശത്തിന്റെ പേര്. ഏത് കാര്യത്തിലും ഒരു നല്ല ആരംഭം നല്ലതല്ല. അനേക റോഡുകളുടെ ആരംഭം എന്ന നിലയിൽ ഒരു മാർഗ്ഗഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. മന്ത്രിയോ അതിന് തുല്യരോ ആളുകൾ വന്ന വലിയ വെടിക്കെട്ടും പരിപാടികൾ നടത്തി റോഡ് പണിയുടെ ഉദ്ഘാടനവും വലിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടത്തുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ള സംഭവമാണ്. എന്നാൽ അതിൽ ചിലത് മാത്രമേ പൂർത്തീകരിക്കപ്പെട്ട് കാണുന്നുള്ളൂ. അതിന്റെ കാരണം ഒരുപക്ഷെ ഗവൺമെന്റ് മാറിയതോ മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അതിന്റെ ആരംഭം ഗംഭീരമാണ്. ആരംഭത്തിന് വേണ്ടി എടുത്ത ഫോട്ടോസ് വീഡിയോസ് കണ്ടാൽ ഇനി ഒരു അവസാനം ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്ര ഗംഭീരമായ ആരംഭങ്ങൾ പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ അവസാനം മോശമാണ്. എന്നാൽ ചൊല്ലുന്നത് നല്ല ആരംഭം പകുതി വിജയിക്കാണ്, വിജയിച്ചതായിട്ട് തോന്നാം. അതെന്ന് ചെയ്യണം നല്ലൊരു ആരംഭം ചെറിയ കാര്യം. പക്ഷെ ഈ ആരംഭം അർത്ഥവത്താകണമെങ്കിൽ അവസാനം നന്നായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു നല്ല ആരംഭം നമുക്കുണ്ട്. അത് സഭയ്ക്കുണ്ട്, അത് പി സി നാങ്ങുണ്ട്, ഓരോരോ സഭകളുണ്ട്, ഓരോ വ്യക്തികളുണ്ട്. ഒരു നല്ല ആരംഭം യേശുതാക്കളുടെ ബന്ധത്തിൽ ഒരു നല്ല ആരംഭം എനിക്ക് നൽകുന്നുണ്ട്. അതിന്റെ പേര് ദിവസം ദിവസം സ്നാനമേന്റെ നല്ല ആരംഭങ്ങൾ ആ ഒരു നല്ല ആരംഭങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ ഒരു നല്ല അവസാനം സ്ഥാപിച്ചില്ലെങ്കിലും ഈ നല്ല ആരംഭങ്ങൾ എന്താണ് നമ്മൾ നല്ല അന്ത്യം? നമ്മൾ നല്ല അന്ത്യം പ്രത്യാശയുള്ള അവസാനത്തോടും ഒരുപോലെ ഉത്സാഹം കാണിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗലാത്തിയരോട് പൗലോസ് സംസാരിക്കുമ്പോൾ ആത്മാവുകൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജനങ്ങളോ സമാപിക്കുന്നത് എന്ന ചോദ്യം ഞെട്ടിപ്പിക്കുന്ന ചോദ്യം. ഗലാത്തിയർ 3:1 ആത്മാവുകൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജനങ്ങളോ എല്ലാത്തിനും നല്ല ആരംഭം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അവസാനം ആരംഭത്തോളം നന്നായിരുന്നില്ല. അങ്ങനെ വരാതിരിക്കാൻ തോന്നുന്ന ശാസ്ത്രീയ ലേഖനമാണ് എല്ലാത്തിനും. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വലിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ മാർഗം തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്ന് മാറിയും സഞ്ചരിക്കുന്നു. അവർക്കൊരു നല്ല ആരംഭം ഏത് സഭയ്ക്കും ഏത് വ്യക്തിക്കും ഏത് സംഘടനയ്ക്കും പുറകോട്ട് നോക്കി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ പണ്ടത്തെ പണ്ടത്തെ എന്തെങ്കിലും പറയും. ഒരു നല്ല ആരംഭത്തെ കുറിച്ചായി പറയുന്നു. എന്നാൽ നല്ലൊരു അവസാനത്തെ കുറിച്ച് അത്രയോ ഇതിന്റെ ഇടയ്ക്ക് ഏതാ ഏറ്റവും ഏത് നിമിഷം തുടക്കമാണോ ഇടയ്ക്കാണോ ഒടുക്കമാണോ എല്ലാം വിലയേറിയതായിരിക്കും. ഒടുക്കം നല്ലതാണ്, ഒടുക്കം നല്ലതല്ലെങ്കിൽ തുടക്കം പോയി ഇഴയും പോയി എല്ലാം. അപ്പൊ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ക്രിസ്തീയതയെ, നമ്മുടെ ആരാധനയെ, നമ്മുടെ പ്രവർത്തനത്തെ എല്ലാം വിലയിരുത്തുന്നത് ശിക്ഷിക്കാം. നല്ല നന്ദി പ്രാപിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം നഷ്ടമാണ്. നിങ്ങൾ പ്രത്യാശപൂർവ്വം ലക്ഷ്യം പ്രാപിക്കുക. അവസരത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്കൊരു നല്ല അനുഭവമുണ്ടെന്നും അന്ന് ഇവർക്ക് നല്ല ഉത്സാഹം ഉണ്ടായിരുന്നുവെന്നും അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പത്താം അധ്യായം 32 വാക്യം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഠങ്ങളാലും കൂത്തുകാഴ്ചകളായി പറിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊടുങ്ങി. അവർക്കൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു, അത് വളരെ നല്ലതായിരുന്നു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുകൾക്കുണ്ട് എന്ന വലിയ സമ്പത്തുകളുടെ അവഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നല്ല സഹനമുണ്ടായിരുന്നു, സഹിക്കാനുള്ള ഹൃദയം അവർക്കുണ്ടായിരുന്നു, സഹിക്കാനുള്ള മനസ്സവർക്കുണ്ടായിരുന്നു. സമ്പത്തുക്കളുടെ അവഹാരം സന്തോഷത്തോടെ, കൃതൃത്തോടെയല്ല, മോഷിച്ചിലൂടെയല്ല, ലഭിക്കാൻ പോകുന്ന സന്തോഷ പ്രത്യാശ നിമിത്തം പ്രസന്റെ വർത്തമാന കാലഘട്ടത്തിലെ സങ്കടങ്ങളെ നഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് നിന്ന് അവരുടെ മനസ്സിപ്പോൾ വല്ലാതെ മാറിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു അതുകൊണ്ട് മഹാപ്രതിഫലമാണ് നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയാണ്. അപ്പോ എബ്രായർ 10:36 ദൈവേഷ്ടം ചെയ്യുക, പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങളുടെ ആവശ്യം. അടുത്ത വാക്യം, ഇന്നത്തെ ലോകത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ദൈവദാസൻ ആരോപണം ഓർപ്പിച്ചു, ഇനി താമസിക്കുകയും നമുക്കൊന്ന് ചേർത്ത് പറയാം, നിങ്ങൾ ഉത്സാഹം കാണിച്ചില്ലെങ്കിൽ, നിങ്ങൾ നല്ല സത്യത്തിന് വേണ്ടി ഒരുങ്ങാനില്ലെങ്കിൽ, നിങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ എന്താ പറയുക, നല്ലൊരു അവസാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനെ ചെയ്യുക, അതിനെ അവസാനത്തോടെ ഒരുപോലെ ഉത്സാഹമാണ്. എന്താ ഉത്സാഹം? ക്രിസ്തീയ ജീവിതത്തിൽ നല്ലൊരു ഫിനിഷിംഗ് പ്രാപിക്കാൻ, നല്ലൊരു അന്ത്യം നേടാൻ, കർത്താവിന്റെ വരവിൽ നല്ല ദാസനെ നവീകരിക്കുവാൻ എന്താ ഈ ഉത്സാഹം കാണിക്കാന്ന് പറയാം. സൗജന്യമായിട്ട് രക്ഷ കൃപയാണ് ജീവിക്കുന്നത്. ഇതിനെന്തോ അവസാനത്തോളം ഭാഗമൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഫിലിപ്പിയലേഖനത്തിൽ പറയുന്നുണ്ട് വർക്ക് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്. ഫിലിപ്പിയ 2:12 നമ്മൾ ഉത്സാഹം കാണിക്കേണ്ടതിനെ കുറിച്ച് വളരെ ശക്തമായ വാക്കുണ്ട്. പക്ഷെ ആ വാക്യങ്ങൾ അധികം നമ്മൾ എടുക്കാറില്ല. കാരണം നാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷയുടെ കാര്യത്തിന് ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ചവരാണ്. കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസമാർഗത്തെ വേർതിരിക്കാനുള്ള ഹാർഡ് വർക്കാണ് നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്. അതുകൊണ്ട് വിശ്വാസം എന്ന വിഷയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കഴിവ് ക്ലാസ്സുകൾ പഠിപ്പിക്കുകയാണ് നമ്മൾ കൂടുന്നത്. കാരണം ഔരോഗ്യത്തെ മതത്തിൽ നിന്ന് വിശ്വാസ സഭയെ, വിശ്വാസ സമൂഹത്തെ വേർതിരിച്ചെടുത്തുന്ന ചെറിയ പണിയൊന്നും അല്ലായിരുന്നു. ആ വലിയ അധ്വാനത്തിനിടയിൽ വിശ്വാസത്താൽ എന്നുള്ള കാര്യം പ്രവർത്തിച്ചുറപ്പിച്ചു പറയുമ്പോൾ പ്രവർത്തികൾ എന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. അധ്യാപകർക്കല്ല തെറ്റിയത്, നമുക്ക് തെറ്റിയിട്ടില്ല.
നോക്കുവാക്യം തിരുവിതാം 2:12 അതുപോലെ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അന്യത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വെറുതിയോടും കൂടി നിങ്ങളെ രക്ഷിക്കാതെ പ്രവർത്തിക്കുകയും എഴുതിയിരിക്കുന്നു. കുറയാൻ അല്ലെങ്കിൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അറിയാകുന്നു, ആര് പ്രശംസിക്കാതിരിക്കുന്ന പ്രവർത്തിക്കുന്ന കാരണമല്ല. എഴുതിയ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഏറ്റവും ഭയത്തോടും വെറുതിയോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. കേവലം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരോട് രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്ന് പറഞ്ഞത് എന്താ പ്രവർത്തിക്കുന്നത്? അടുത്ത പറയുന്നത് ബൈബിൾ മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല, പക്ഷെ ക്ഷമയുടെ വായിച്ച ക്ഷമയുടെ വായിച്ച പ്രാർത്ഥനയോടെ ഉത്തരം കിട്ടുന്നവരെ വായിക്കണമെന്ന് താഴെ എഴുതിയിരിക്കുക. വക്രത വക്രത എന്താണെന്ന് അറിയണമെങ്കിൽ വക്രതയുടെ ഓപ്പോസിറ്റ് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി. സ്ട്രെയിറ്റ് അല്ലാത്തതെല്ലാമാണ് വക്രത. ഒന്ന് മനസ്സുവെച്ചുകൊണ്ട് മറ്റൊന്നും വയ്യ. അങ്ങനത്തെ സമൂഹത്തിൽ പറയുകയാണ്, അങ്ങനത്തെ സമൂഹത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്ന് പറയുമ്പോൾ എന്റെ അർത്ഥമയാവുന്ന മാത്രമേ തീരുമാനിച്ചുള്ളൂ. കേൾക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം മനസ്സിലാക്കിയോ. അങ്ങനെ വക്രത കൊണ്ട് കാര്യങ്ങളെ ചെയ്യുന്ന ലോകമാണ് ജീവിതം. നേരെയും പറ്റില്ല ഭാസാറേ എന്ന് പറയുന്ന നമ്മൾ അടുത്തു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്ഥിര കേൾക്കുന്നതായാലും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വിഷമം നമ്മൾ പറയും. സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല ഭാസാറേ എന്ന് പറയുന്നവരുടെ ഇടയാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ വക്രതയും കോട്ടവും കോട്ടം ചുമല്ലാത്തത് വളഞ്ഞത് തിരിഞ്ഞത് കുറഞ്ഞത് ആ സമൂഹത്തിൽ നിങ്ങൾ അനിമിയും പരമാർത്ഥരും നിങ്ങൾക്ക് നിഷ്കാന്തമാക്കും. ഞാൻ ചോദിക്കട്ടെ, പരമാർത്ഥി എന്ന് പറഞ്ഞാൽ ആരാ? മൊത്ത പരമാർത്ഥിയ പരമാർത്ഥി ആർക്ക് വേണം? പരമാർത്ഥി എന്ന് പറയാ പാവ കഴിവില്ല എന്ന് പറയുന്നു. പ്രതികരിക്കാൻ കഴിയില്ലാത്ത കളത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ അർത്ഥം. പക്ഷെ വേദപുസ്തകം പറയുന്ന ശ്രദ്ധിച്ചു കിട്ടുക, നിങ്ങൾ വക്രതയും കോട്ടവും ഉള്ളവരല്ല. നിങ്ങൾ അനിമിയരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്കരനാകേണ്ടതിന് എല്ലാ ദുർവൃത്തും അങ്ങനെ ഞാൻ ഒളിയതും അദ്വാശനം വെറുതെ ആയില്ല എന്ന് ഒളിവ് മനസ്സിലാവും, അല്ലെങ്കിൽ ഒളിയതും മനസ്സിലാവും വെറുതെ. അപ്പൊ അവസാനത്തോളം ഒരുപോലെ നിഷ്കളങ്കതയോടെ അനിമ്യരായി പരമാർത്ഥികളായി ജീവിക്കണമെന്നല്ലേ ഒരുപോലെ ഉത്സാഹം കാണിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എവിടെ കാര്യത്തിൽ 3 പ്രാവശ്യമാണ് അവസാനത്തോളം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കൂടുതലും ശ്രദ്ധിച്ചു വായിച്ചാൽ അതിൽ കൂടുതലുണ്ട്. 3:6 പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം പ്രകടിപ്പിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം പ്രകടിപ്പിക്കാം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. അവസാനത്തോളം രക്ഷിക്കാൻ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നീതീകരണം ഫ്രീയാണ്, വിശുദ്ധീകരണം ഫ്രീ അല്ല. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ സൗജന്യമായി കിട്ടി. അത് ആത്മരക്ഷയാണ്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് ദിനതോറുമുള്ള വിടുതൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. റോമർ 1:2-3-4 അധ്യായങ്ങളിൽ കൊണ്ട് നീതീകരണം എന്ന വിഷയം തോന്നുന്നു. അത് മുഴുവൻ സൗജന്യം. 5, 6, 7, 8 അധ്യായങ്ങളിൽ ജയജീവിതത്തെ കുറിച്ച് പഠിക്കുന്നു. അത് നമ്മുടെ കൂടെ അധ്വാനമാണ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുണ്ടോ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റില്ല. വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്ത്യാനി. എന്റെ മുഖമേ കൊണ്ട് എന്നോട് പഠിപ്പിക്കും എന്നാണ് എന്റെ ആത്മാക്ക് ആശ്വാസം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അത് വിശദീകരിക്കുവാൻ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ സമയം എടുക്കുന്നില്ല. അതെഴുതിയിരിക്കുന്നത് ലൂക്കോസ് 14:25 മുതലുള്ള ഭാഗത്താണ്. വായിച്ചാൽ തന്നെ അത്ഭുതം തോന്നും. ഏറിയ പുരുഷാരം അവനും കൂടെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പൊളിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ ശിഷ്യനായിരിക്കാൻ തന്നെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ക്രിസ്ത്യ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യം യേശു പറയുന്നു. ക്രിസ്ത്യ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള മേഖല, അത് കഴിഞ്ഞ് പറയുന്ന വാക്യം നോക്കി, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർക്കാൻ വകയുണ്ടോ എന്ന് നോക്കണമില്ലയോ. ഒരു ഗോപുരം പണി പോലെയാണോ ക്രിസ്ത്യ ജീവിതം, ശിഷ്യത്വ ജീവിതം? അതെ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനകത്ത് പ്രത്യേകത? ഗോപുരം പണിയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന്, അത് ഉയരത്തിലേക്ക് പണത് 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 പോകുന്നതാണ്. അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും മാത്രമേ ഗോപുരം കൂടെ നടക്കും. അപ്പൊ സ്റ്റാർട്ടിങ് പ്രധാനം തന്നെയാണ്. അത് നല്ലൊരു അറിവ് വേണം, വീട്ടിൽ ജനനം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ ഗോപുരം മുകളിലേക്ക് വരുമ്പോൾ താഴത്തേതിനേക്കാൾ ലേബർ ചാർജ് കൂടും. ഒരു കല്ലെടുത്ത് വെക്കാൻ രണ്ടുപേരും അധികം ഗ്രൗണ്ട്. എന്നാൽ ഒരാൾ പൊക്കം കഴിയുമ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചാൽ രണ്ടുപേരോ മൂന്നുപേരോ ചേർന്നു. ഒരാൾ പൊക്കം കഴിയുമ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചാൽ നാലുപേരെ ചേർത്തു. വീണ്ടും ഒരു ആളെ പൊക്കം കൊണ്ട് കഴിയുമ്പോൾ അതേ കല്ല് വെക്കാൻ പത്തുപേരുടെ അധ്വാനം കഴിഞ്ഞു. ആരംഭത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഇനിയുള്ള ജീവിതം. ആരംഭത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഇനിയുള്ള ജീവിതം. ഇനി മറ്റൊന്ന്, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളൊന്ന് താഴെ വെക്കാൻ വലിയ പരിധി വയ്ക്കുന്നു. എന്നാൽ മൂന്ന് നിലപ്പുറത്തിലെത്തി കഴിഞ്ഞ് ഈ പണിയോട്ടിരിക്കുന്ന ആൾ താഴെ വീണാൽ പിന്നെ പണിയേണ്ടി വരികയും അവർ വീഴുന്നെങ്കിൽ നേരത്തെ വീഴും. ഗോപുരപ്പണി പോലെയാണ് ക്രിസ്ത്യൻ ജീവിതം. ആരംഭത്തേക്കാൾ ചെലവ് കൂടുതലാണ്. ആരംഭത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ കുറച്ചു പേരെ കാണത്തുള്ളൂ, ശ്രദ്ധിക്കുക. ആരംഭത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മാസം നേടുള്ളൂ. എന്നാൽ കെട്ടിടം പൊങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പ്രയാസം വന്നാൽ അത് ഇന്റർനെറ്റിൽ വരും, അത് ടെലിവിഷനിൽ വരും, അത് ലോകം മുഴുവൻ വരും. ശ്രദ്ധിക്കുക, നീ സാക്ഷ്യം പറയുമ്പോ നീ
Thank you. ക്രൂശിനാൽ ആകർഷിക്കപ്പെട്ടു. ഈ ലോകത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ ഒരു ആരംഭം ഞങ്ങൾക്കുള്ളതിനെ ഓർക്കുന്ന ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ ഇന്ന് ലോകത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള അത് തിരിച്ചറിയുക. ഈ വചന കേട്ടിയാക്കുന്നില്ലയോ? ഞങ്ങൾ പണിയാൻ ആരംഭിച്ചു, തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് ശത്രു പറയാറുണ്ടെ. നല്ല രംഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. വളരെ നന്ദി. ഈ വചന ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവജനത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കോൺഗ്രസിന്റെ കൺവീനർ യോഗത്തിന്റെ അന്വേഷണം എല്ലാവർക്കും നന്ദി. നാട്ടിൽ നിന്ന് ഈ മോശം സാധ്യത യോഗത്തിൽ പങ്കെടുക്കുന്നു. ബഹറിൽ നിന്ന് സൂസൻ എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി.